You're with SBS Radio. Find more great stories in your language at sbs.com.au.
നമസ്കാരം ശ്രീ ബൈജു മത്തായി, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം
ശ്രീ ബൈജു. ചൊവ്വാഴ്ച വൈകിട്ട് ട്രഷറർ സ്കോട്ട് മോറിസൺ പുറത്തുവിട്ട ബജറ്റിൽ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടുള്ള മാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എടുത്തു പറയാവുന്നത് ഏതൊക്കെയാണ്?
ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 7 വർഷത്തെ പദ്ധതിയാണ്, ടാക്സ് റിഫോം പദ്ധതിയാണ് ട്രഷറർ അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇത് 3 ഘട്ടങ്ങളായിട്ടാണ് നടപ്പാക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇതിന് ആവശ്യമായ നിയമം ഉടനെ തന്നെ പാർലമെന്റിൽ പാസ്സാക്കി ഇതൊരു നിയമത്തിന്റെ ഭാഗമാക്കി എടുക്കുവാനും അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രധാനമായി അവരുദ്ദേശിക്കുന്നത് ആദ്യത്തെ ഘട്ടമായിട്ട് ലോ ആൻഡ് മിഡിൽ ഇൻകം ഏണേഴ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രയോജനകരമായ ചില ടാക്സ് ബെനിഫിറ്റുകൾ ആദ്യത്തെ വർഷം, അതായത് 2018-19 ഫിനാൻഷ്യൽ ഇയറിൽ നടപ്പാക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് എന്ന് പറയുന്നത് ഒന്നാമതായി ഒരു പുതിയ ഓഫ്സെറ്റ്, ടാക്സ് ഓഫ്സെറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അടുത്ത 2018 വർഷത്തിൽ. ഇവിടെ ഓസ്ട്രേലിയൻ ടാക്സ് സിസ്റ്റത്തിൽ ടാക്സ് ബ്രാക്കറ്റുകളാണ്, ഡിഫറെന്റ് ബ്രാക്കറ്റുകളിലാണ് നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ആദ്യത്തെ $18,200 വരെ ടാക്സ് ഫ്രീ ഇൻകമാണ്, 18,200 മുതൽ 37,000 വരെ 19% ടാക്സ് ആണ്, 37,000 മുതൽ 87,000 വരെ വരുമാനമുള്ളവർക്ക് 32.5% ടാക്സ് ആണ്, 87,000 മുകളിൽ 180,000 വരെ ഉള്ളവർക്ക് 37% ടാക്സ് ആണ്. ശരിക്കും ആത്യന്തികമായിട്ട് ട്രഷറർ ലക്ഷ്യം വഹിക്കുന്നത് ഈ 37% ടാക്സ് കൊടുക്കുന്ന 87,000 മുതൽ 180,000 വരെയുള്ള ആ ടാക്സ് ബ്രാക്കറ്റ് എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആത്യന്തികമായിട്ട് അവർ ലക്ഷ്യം. എന്നാൽ ഇത് നടപ്പാകുമ്പോഴത്തേക്കും മൊത്തം ഈ 3 സ്റ്റെപ്പിലുള്ള പദ്ധതി നടപ്പാകുമ്പോഴേക്കും ഏകദേശം 7 വർഷമെടുക്കും. 2024-25 വർഷത്തോടുകൂടി മാത്രമേ ഇത് പൂർത്തീകരിക്കത്തുള്ളൂ. എന്നാൽ ആദ്യഘട്ടമായിട്ട് 2018-19 ഫിനാൻഷ്യൽ ഇയറിൽ ആദ്യം അവർ ഈ ടാക്സ് റിഫോമിൽ സഹായം, അതല്ലെങ്കിൽ ടാക്സ് ബെനിഫിറ്റ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് സ്മോൾ ആൻഡ് മീഡിയം ഇൻകം ഏണേഴ്സിനാണ്. അത് ഞാൻ ആദ്യം പറഞ്ഞ 200 മുതൽ 530 വരെയുള്ള ഡോളർ വരെയുള്ള ഒരു ടാക്സ് ഓഫ്സെറ്റ് കൊടുക്കുന്നു. 37,000 ഇൻകം മുതൽ 87,000 അല്ലെങ്കിൽ 90,000 ഇൻകം വരെ ഒരു വർഷത്തിൽ ഏൺ ചെയ്യുന്ന ഒരു വ്യക്തിക്കാണ്. ഇപ്പൊ തന്നെ നമുക്ക് ചില ഓഫ്സെറ്റുകൾ ഉണ്ട്, അതിനൂടെ ഈ ബെനിഫിറ്റ്, ഈ ഓഫ്സെറ്റ് കൂടെ നമുക്ക് അവർക്ക് വേണ്ടി ക്ലെയിം ചെയ്യാൻ കഴിയും. അത് ഇൻകം വർദ്ധിക്കുന്നതിനനുസരിച്ച് 90,000 കഴിയുമ്പോൾ അത് കുറഞ്ഞു തുടങ്ങും. 530 വരെയാണ് മാക്സിമം കിട്ടുന്നത് എക്സ്ട്രാ ഓഫ്സെറ്റ് പുതിയത്. അത് ഒരു 125,000 ആകുമ്പോൾ അത് ഇല്ലാതാകും. ഇൻകം കൂടുന്നതിനനുസരിച്ച് ഓഫ്സെറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ആദ്യത്തെ ബെനിഫിറ്റ് കിട്ടുന്നത് ലോ ആൻഡ് മിഡിൽ ഇൻകം ഏണേഴ്സിനാണ്. ഒപ്പം തന്നെ ഒരു ബെനിഫിറ്റ് കൂടെ അവർക്ക് ഈ വർഷം കിട്ടാൻ പോകുന്നു, അടുത്ത വർഷത്തിൽ കിട്ടാൻ പോകുന്നത് 37% ടാക്സ് എന്നുള്ള ബ്രാക്കറ്റിലേക്ക് കയറുന്നത് 87,000 ഇൻകം ഏൺ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞിരുന്നല്ലോ. ആ 87,000 എന്നുള്ളത് 90,000 വർദ്ധിപ്പിക്കുകയാണ്, 90,000.
അപ്പോൾ ഇപ്പോൾ ഉള്ള ബ്രാക്കറ്റ് 37,000 മുതൽ 87,000 വരെയുള്ള ബ്രാക്കറ്റാണുള്ളത്. അവര് ഇപ്പോൾ കൊടുക്കുന്നത് 32.5% ടാക്സ് ആണ് കൊടുക്കുന്നത്. ആ ബ്രാക്കറ്റ് അതുപോലെ തന്നെ തുടരുന്നു,
അല്ല അതിന്റെ ഹയർ ലിമിറ്റ് 87,000 എന്നുള്ളത് 90,000 ഉയർത്തുകയാണ്.
ആ ഓക്കെ, അപ്പോൾ 90,000 മാറുകയാണ് ആ ബ്രാക്കറ്റ്.
അതെ അതെ, ആ ബ്രാക്കറ്റ് 90,000 മാറും. അപ്പോ ഏകദേശം ഒരു 200,000 അധികം ആൾക്കാർ ആ ഒരു ലിമിറ്റിൽ ആവറേജ് വരുന്നുണ്ട് ഒരു വർഷത്തിൽ.
അപ്പൊ അത് എപ്പോഴാണ് നടപ്പിലാകുന്നത് ഈ ഒരു മാറ്റം?
2018-19 ടാക്സ് ഇയറിലാണ് അത് പ്രഖ്യാപിച്ചിരിക്കുന്നത്.
ഓക്കെ, അപ്പോൾ അത് ആദ്യ ഘട്ടം എന്ന രീതിയിലാണ് ഇത് നടപ്പിലാക്കുന്നത്. 7 വർഷത്തെ പദ്ധതിയുടെ
ഒന്നാമത്തെ ഫേസ് ഈ 2 മാറ്റങ്ങളാണ്. അത് 2018-19 ഫിനാൻഷ്യൽ ഇയറിൽ നടപ്പാകും. ഒപ്പം ഒരു സന്തോഷ വാർത്തയുള്ളത് മെഡിക്കെയർ ലെവി 2%-2.5% വർദ്ധിപ്പിക്കുമെന്ന് കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ ട്രഷറർ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ആ വർധനവ് അവര് റദ്ദാക്കി, മരവിപ്പിച്ചു, അത് അവര് നടപ്പാക്കുന്നില്ല. അപ്പൊ ആ ഒരു $80,000 വരുമാനമുള്ള ഒരാൾക്ക് $400 ഒരു വർധനവ് ഈ വർഷം മെഡിക്കെയർ ലെവിയിൽ ഉണ്ടാവുമായിരുന്നു. മരവിപ്പിച്ചിലൂടെ ആ ഒരു പ്രയോജനവും നമുക്ക് ഈ വർഷം ലഭിക്കുന്നുണ്ട്.
ഓക്കെ, അപ്പൊ ഇതില് നേരത്തെ പറഞ്ഞ ഒരു ഫസ്റ്റ് ടാക്സ് കട്ട് പറഞ്ഞല്ലോ, ആദായ നികുതിയിൽ $500 അല്ലെങ്കിൽ $10 വെച്ച് ഓരോ ആഴ്ചയും സേവ് ചെയ്യുന്ന ഒരു കാര്യമാണ് വളരെയധികം ബജറ്റിന്റെ ബജറ്റുമായി ബന്ധപ്പെട്ട് വാർത്തയിൽ നിറഞ്ഞിരുന്നത്. അത് എങ്ങനെയാണ് ഇവിടെ ഒന്ന് വിശദീകരിക്കാമോ?
അത് ഈ 530 വരെ വരുന്ന ഒരു ടാക്സ്, പുതിയ ടാക്സ് ഓഫ്സെറ്റ് ആണ് ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രയോജനം ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നല്ലോ. അതിനെ 52 ആഴ്ച കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതൊരു $10 വ്യത്യാസമാണ് ഒരാഴ്ചയിലെ ബഡ്ജറ്റിൽ ഒരാൾക്ക് ഉണ്ടാകുന്നത്, ഒരു ഫാമിലി ബഡ്ജറ്റിൽ ഒരാൾക്ക് പ്രയോജനം ചെയ്യുന്നത് എന്നുള്ളതാണ് അതിനകത്ത് വന്ന വിഷയം. എന്നാൽ ട്രഷറർ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ഫാമിലി, ഒരു രണ്ട് ഏണിംഗ് മെമ്പേഴ്സ് ഉള്ള ഒരു ഫാമിലിക്ക് ഒരു വർഷത്തിൽ $1,000 ടാക്സ് കുറച്ചു കൊടുക്കുക എന്ന ഇമ്മീഡിയറ്റ് എഫക്ട് ആയിട്ട് $1,000 കുറവ് വരുത്തും. ഇപ്പോഴത്തെ കാലത്തിൽ ടാക്സ് കുറയുന്നില്ലല്ലോ, എന്നും കൂടിപ്പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ഞാൻ ഈ പറഞ്ഞത് നമ്മളുടെ ഒരു മിഡിൽ ഇൻകം ഏണേഴ്സിന് വരെ, ലോ ടു മിഡിൽ ഇൻകം, അതായത് ഒരു 90,000 ഇൻകം വരെ ഉള്ളവർക്കാണ് ഈ ആദ്യത്തെ വർഷത്തെ പ്രയോജനം കിട്ടുന്നത്. എന്നാൽ സ്ലോലി അടുത്ത വർഷങ്ങളിലേക്ക് പോകുമ്പോൾ ഈ ബെനിഫിറ്റ് ഹയർ ഇൻകം ഏണേഴ്സിലേക്ക്, അവർക്കാണ് കൂടുതൽ. ഈ മൊത്തത്തിൽ ഈ പ്ലാൻ എടുത്തു നോക്കുമ്പോൾ ഏറ്റവും ബെനിഫിറ്റ് ഹയർ ഇൻകം ഏണേഴ്സിനാണ് വരുന്നത്. അത് കാൽക്കുലേഷൻ നോക്കുമ്പോൾ ഈ 90,000 എന്ന് ഞാൻ പറഞ്ഞ 2019 വരുന്ന ലിമിറ്റ്, 2022 ആവുമ്പോൾ ആ 90,000 എന്നുള്ള ലിമിറ്റ് 120,000 പോവുകയാണ്. 2024-25 ആവുമ്പോൾ $200,000 വരെ ഇൻകം ഉള്ള ഒരു വ്യക്തി 32.5% ടാക്സ് കൊടുക്കുന്നുണ്ടാവുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഒരു വ്യക്തി 200,000 ഇൻകം വരെയുള്ള ഒരു വ്യക്തിയുടെ ടാക്സിൽ 2025 ആവുമ്പോൾ $7,225 കുറവുണ്ടാവും ഒരു വർഷം.
ഓക്കെ, അപ്പോൾ ഈ 7 വർഷത്തെ പദ്ധതി വഴിയായി ഒരു ബ്രാക്കറ്റ് ഇല്ലാതാവുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത്
ടോട്ടൽ, അതെ, 37% ടാക്സ് എന്നുള്ള ഒരു ബ്രാക്കറ്റ് അവിടെ ഇല്ലാതാവുകയാണ്. അതിനുശേഷം 200,000 ഇൻകത്തിന് മുകളിലോട്ടുള്ളവർക്കാണ് 45% ടാക്സിന്റെ ഏറ്റവും ടോപ്പ് മാർജിനൽ ടാക്സ്, അതാണ്. അത് 6% പേര് മാത്രമേ ഓസ്ട്രേലിയയിൽ ആ ബ്രാക്കറ്റിൽ വരുന്ന ഇൻകം ഏണേഴ്സ് ഉള്ളൂ. 94% പേരും, ഓസ്ട്രേലിയയിലെ ജനസംഖ്യയിൽ 94% പേരും 32.5% ടാക്സിലേക്ക് മാത്രമായിട്ട് ലിമിറ്റ് ചെയ്യുകയാണ്.
ഇനി ബജറ്റുമായി ബന്ധപ്പെട്ട് വളരെയധികം കേട്ടത് സൂപ്പർ ആനുവേഷനുമായി ബന്ധപ്പെട്ടുള്ള മാറ്റങ്ങളാണ്. ഇതിൽ എന്താണ് വിശദീകരിക്കാൻ കഴിയുക?
സൂപ്പർ ആനുവേഷനിൽ ട്രഷറർ എയിം ചെയ്യുന്നത് പ്രധാനമായും ചെറിയ ലോ ബാലൻസ് ഉള്ള സൂപ്പർ ആനുവേഷൻ ഫണ്ടുകൾ, അല്ലെങ്കിൽ അധികം ഇൻകം ഇല്ലാതെ ഉള്ള സൂപ്പർ ആനുവേഷൻ അക്കൗണ്ടുകളിലെ ഫീസും കാര്യങ്ങളും. ഒരു വലിയ റീഫോം അല്ല ആ സെക്ടറിൽ വരുന്നത്. ഇപ്രകാരമുള്ള ആൾക്കാരെ ഇപ്രകാരമുള്ള സൂപ്പർ ആനുവേഷൻ അക്കൗണ്ടുകളെ സഹായിക്കാനാണ്. അതിലൊന്നാമത് അവർ പറയുന്നത് 2019 July 1 മുതൽ സൂപ്പർ അക്കൗണ്ടുകളുടെ എക്സിറ്റ് ഫീ ചാർജ് ചെയ്യുന്നത് ഒഴിവാക്കുകയാണ്. പ്രത്യേകിച്ച് ഈ $6,000 വരെ ബാലൻസ് ഉള്ള അക്കൗണ്ടുകളിലാണ് അവർ എയിം ചെയ്യുന്നത്. എക്സിറ്റ് ഫീ ഒഴിവാക്കുക, അത് നിരോധിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ചിലർക്ക് പല സൂപ്പർ അക്കൗണ്ടുകളുണ്ട്. ഓരോ എംപ്ലോയറിന്റെ അടുത്ത് പോകുമ്പം പല സൂപ്പർ അക്കൗണ്ടുകളിലേക്ക് പോയ പൈസകളുണ്ട്. അതിൽ നിന്ന് ഒരെണ്ണത്തിൽ നിന്ന് മാറി അവർ പുതിയൊരു സൂപ്പർ ഫണ്ടിലേക്ക് എല്ലാം കൂടെ അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഒരു ആവശ്യമുണ്ട് ശരിക്കും. കാരണം അവർക്ക് സൂപ്പർ ഫണ്ട് ഒന്നായിട്ട് കിടന്നാലേ അവരുടെ ഫ്യൂച്ചറിലെ കാര്യത്തിനും ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഒരു സൂപ്പറിൽ നിന്ന് മറ്റൊരു സൂപ്പറിലേക്ക് മാറുമ്പോൾ ഒരു എക്സിറ്റ് ഫീ എടുക്കുന്ന സമ്പ്രദായമുണ്ട്, അത് നിരോധിക്കുകയാണ്. രണ്ടാമതായി ATO തന്നെ ഇനിഷ്യേറ്റീവ് ചെയ്തിട്ട്, ഇവിടെ ലോസ്റ്റ് സൂപ്പർ ഉണ്ടല്ലോ, ഒരുപാട് സൂപ്പർ ഫണ്ടുകൾ കറക്റ്റായിട്ട് ഓണറിന് അത് ലഭിക്കാതെ കിടക്കുന്ന കുറെ സൂപ്പർ ലോസ്റ്റ് സൂപ്പർ ഫണ്ടുകളുണ്ട്. അത് ATO ഇനിഷ്യേറ്റീവ് എടുത്ത് അവരുടെ ഡേറ്റ മാച്ച് ചെയ്ത് അവരുടെ ഫണ്ട് കണ്ടെത്തിയിട്ട് അവരുടെ മെയിൻ ആക്റ്റീവ് സൂപ്പർ അക്കൗണ്ടിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്ത് അത് ഒന്നാക്കി കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ATO ഈ വർഷം മുതൽ ബഡ്ജറ്റിൽ ഇപ്പോ ചെയ്യുമെന്ന് ട്രഷറർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതില് ATO തന്നെ മുൻകൈ എടുക്കാൻ അത് അപ്രകാരം ചെയ്യാൻ വേണ്ടി. അപ്പം അനാവശ്യ ഫീസുകളും അഡ്മിനിസ്ട്രേഷൻ ചാർജുകളും ഒഴിവാകും. ഒപ്പം ഈ എക്സിറ്റ് ഫീ അവിടെയും പ്രയോജനം ചെയ്യും. ആ അത് യൂസ് ചെയ്യാതെ കിടക്കുന്ന ഫണ്ട് ആയതുകൊണ്ട് ആ എക്സിറ്റ് ഫീ ഒഴിവാക്കി അവരുടെ ആക്റ്റീവ് സൂപ്പർ ഫണ്ടിലേക്ക് ആ പൈസ എത്തിച്ചു കൊടുക്കുമ്പോൾ അവിടെയും ഈ എക്സിറ്റ് ഫീയുടെ റിമൂവൽ പ്രയോജനം ചെയ്യും. രണ്ടാമതായി സൂപ്പർ ബാലൻസ് കുറവുള്ള അക്കൗണ്ടുകളിൽ, $6,000 ഉള്ളിലുള്ള അക്കൗണ്ടുകളിൽ ഒരു ക്യാപ്ഡ് ആനുവൽ ഫീ സിസ്റ്റം അവർ ഏർപ്പെടുത്തണം. ഇപ്പൊ നിലവിൽ ഒരു സൂപ്പർ ആനുവേഷൻ അക്കൗണ്ടിൽ ശരാശരി 9% ആനുവൽ ഫീ ആവുന്നുണ്ട് ഒരു സൂപ്പർ അക്കൗണ്ട്. അത് 3% ക്യാപ് ചെയ്യണം. മാക്സിമം 3% അഡ്മിനിസ്ട്രേഷൻ ഫീ എന്നുള്ള ഇനത്തിൽ സൂപ്പർ ആനുവേഷൻ കമ്പനികൾക്ക് ഈടാക്കുവാൻ പറ്റുള്ളൂ. ഒരു കണക്ക് പറഞ്ഞാൽ ഒരു 9.5 million അക്കൗണ്ട്സ് ഉണ്ട് ഈ ലെവലിൽ ഇപ്പൊ സൂപ്പർ ആനുവേഷൻ അക്കൗണ്ടുകൾ ഉണ്ടെന്നാണ് കണക്ക് പറയുന്നത്. അത്രയും അക്കൗണ്ടുകൾക്ക് അതിന്റെ പ്രയോജനം കിട്ടും. ഫീസ് വളരെ കുറയ്ക്കുന്ന ഒരു ഒരു ക്യാപ് ചെയ്യുന്ന ഒരു കാര്യം ട്രഷറർ അറിയിച്ചിട്ടുണ്ട്.
ഇനി ഇനി ബാങ്ക് അക്കൗണ്ടുകൾ മാത്രം ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്, അതായത് $10,000 മുകളിലുള്ള ഇടപാടുകൾക്ക്. ഇതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
തീർച്ചയായും. 2019 July 1 ഈ നിയമം നടപ്പാക്കുവാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് $10,000 കൂടുതൽ ഉള്ള ട്രാൻസാക്ഷനുകൾ നിർബന്ധമായും ഇലക്ട്രോണിക് ട്രാൻസാക്ഷനിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ പഴയ ചെക്ക് മാർഗമോ അത് ബാങ്കിൽ കൂടെ കടന്നുപോയിരിക്കണം, റെക്കോർഡ് ട്രാൻസാക്ഷൻ ആയിരിക്കണം എന്നുള്ള ഒരു നിർബന്ധിത നിയമം കൊണ്ടുവരികയാണ്. 10,000 ഇപ്പോൾ അങ്ങനെ ഒരു ലിമിറ്റ് പറയുന്നില്ല, പക്ഷെ ക്യാഷ് ലിമിറ്റ് 10,000 ഫിക്സ് ചെയ്യുകയാണ് 2019 July 1 അതും കൂടെ ഈ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് ട്രഷറർ പ്രഖ്യാപിച്ചിട്ടുണ്ട്.
ഇനി കമ്പനി ടാക്സുമായി ബന്ധപ്പെട്ടുള്ള മാറ്റങ്ങളും ബഡ്ജറ്റിന്റെ ഭാഗമാണ്, ഇതേക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
അത് കമ്പനി ടാക്സിലുള്ള റിഡക്ഷൻ ചില വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അത് ഓരോ വർഷം കമ്പനി ടാക്സ് റേറ്റ് കുറച്ചു കൊണ്ടുവരികയാണ്. ആത്യന്തികമായി 25% 30% ആയിരുന്ന കമ്പനി ടാക്സ് 25% കുറച്ചു കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യത്തില് ഓരോ വർഷം 0.5% ടാക്സ് കുറയ്ക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഇപ്പോ അത് നിലവിലുണ്ട്. അത് 2022 ആ ഒരു ലിമിറ്റിലേക്ക് എത്തുവാനുള്ളതുണ്ട്. ഒപ്പം തന്നെ ചെറിയ ബിസിനസ്, നമ്മളുടെ സമൂഹത്തിൽ അനേകർ സ്മോൾ സ്കെയിൽ ബിസിനസ് ചെയ്യുന്നുണ്ടല്ലോ, അവർക്ക് എല്ലാം കഴിഞ്ഞ വർഷങ്ങളിൽ വളരെയധികം പ്രയോജനം ചെയ്ത ഒരു ഒരു ഇതാണ് അസറ്റ് റൈറ്റ്, ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് അസറ്റ്. $20,000 വരെ വിലയുള്ള ഒരു അസറ്റ് വാങ്ങിയാൽ ഒറ്റ വർഷം തന്നെ അത് നമുക്ക് ഡിപ്രിസിയേഷൻ ആയിട്ട് ഫുൾ എക്സ്പെൻസ് ടാക്സ് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാം എന്നുള്ള ഒരു പദ്ധതി കഴിഞ്ഞ വർഷം കൊണ്ടുവന്നിരുന്നു. കഴിഞ്ഞ മുമ്പത്തെ വർഷം വന്നു, കഴിഞ്ഞ വർഷം അത് എക്സ്റ്റെൻഡ് ചെയ്തു ഒരു വർഷത്തേക്ക്. ഈ വർഷം വീണ്ടും ഒരു വർഷം കൂടെ അത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അത് 10 million വരെ വിറ്റുവരവുള്ള, അത് സ്മോൾ സ്കെയിൽ ബിസിനസ്സുകളാണ് പ്രധാനമായിട്ടും ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ള ബിസിനസ്സുകൾക്ക് $20,000 വരെ വിലയുള്ള ഒരു അസറ്റ് വാങ്ങിയാൽ അവർക്ക് ഒറ്റ വർഷം തന്നെ ക്ലെയിം ചെയ്യാം. പൊതുവേ നമ്മൾ ഡിപ്രിസിയേഷൻ ആയിട്ട് അതിന്റെ ലൈഫ് ടൈമിലാണ് അത് ക്ലെയിം ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഒറ്റ വർഷത്തിൽ ക്ലെയിം ചെയ്യാനുള്ളത് ഒരു വർഷം കൂടെ വീണ്ടും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ സ്മോൾ ബിസിനസ്സുകൾക്ക് പ്രയോജനം ചെയ്യുന്ന ഈ 1-2 റിഫോം ആണ്.
ശ്രീ ബാജു, ഇതിലെ ഹോട്ടൽ ബുക്കിംഗുകൾക്ക് GST ഏർപ്പെടുത്താനുള്ള തീരുമാനവുമുണ്ട്. ഇത് ആരെയാണ് ഇത് ബാധിക്കുക?
ഇത് വിദേശത്തുള്ള ബുക്കിംഗ്, വിദേശത്ത് ആസ്ഥാനമുള്ള കമ്പനികൾ ഹോട്ടൽ ബുക്കിംഗ് മേഖലയിൽ ഓസ്ട്രേലിയയിൽ വളരെയധികം വ്യാപകമാണ്. വോട്ടിഫ്, booking.com, എക്സ്പീഡിയ ഇങ്ങനെ തുടങ്ങിയ കമ്പനികൾ നമ്മളുടെ ഹോളിഡേക്ക് പോകുമ്പോഴൊക്കെ പ്രധാനമായും ഉപയോഗിക്കുന്ന കമ്പനികളാണിത്. എന്നാൽ ഇവയുടെ ആസ്ഥാനം വിദേശത്തായതുകൊണ്ട് ഇവ ഈ കമ്പനികൾ GST പരിധിയിൽ വരുന്നില്ല. അപ്പോ ഓസ്ട്രേലിയയിൽ നിന്ന് തന്നെ നമ്മൾ ബുക്ക് ചെയ്യുമ്പോഴും ഈ കമ്പനികൾ കൂടെ കടന്നു പോകുന്നത് കൊണ്ട് പലപ്പോഴും GST ഒഴിവാക്കുന്ന ഒരു സിസ്റ്റം നിലവിലുണ്ടായിരുന്നു. എന്നാൽ ആ വിഷയത്തിലും ഈ ബഡ്ജറ്റ് കൈവയ്ക്കുകയാണ്. 2019 July 1 ഓസ്ട്രേലിയയിലെ റൂമുകൾ ബുക്ക് ചെയ്യുന്നതിന് ഈ കമ്പനികൾ കൂടെ ആണെങ്കിൽ ബുക്ക് ചെയ്യുന്നതെങ്കിൽ പോലും GST പരിധിയിൽ വരും എന്നുള്ള ഒരു നിയമം നടപ്പാക്കുകയാണ്. ആത്യന്തികമായിട്ട് ഈ 10% GST കസ്റ്റമേഴ്സിലെ വരുന്നത് ചാർജ് എവിടെ വന്നാലും അറ്റ് ദ എൻഡ് അത് പേ ചെയ്യേണ്ടി വരുന്നത് ഉപഭോക്താവ് തന്നെയായിരിക്കും.
ഇതിൽ ഇവിടെ ഓസ്ട്രേലിയയിൽ നിന്നുള്ള കമ്പനികളാണെങ്കിൽ അവർ GST ഇതിന് നൽകുന്നുണ്ടാകും, പക്ഷേ വിദേശത്ത് നിന്നുള്ള കമ്പനികൾക്കാണ് ഇത് പുതുതായിട്ട് അടക്കേണ്ടി വരുന്നതായിട്ട്.
അതെ അതെ അതെ, അത് വിദേശ കമ്പനികളുടെ ഇൻകത്തിന്റെ പാർട്ടായിട്ട് മാറും എന്നുള്ളത് കൊണ്ടാണ് GST ഒഴിവാക്കി എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. എന്നാൽ അവരെയും കൂടെ GST റെജിമിനുള്ളിൽ കൊണ്ടുവരാൻ നിയമം പാസാക്കുകയാണ്.
ശ്രീ ബൈജു മത്തായി ബജറ്റുമായി ബന്ധപ്പെട്ട് ഇത്രയും വിശദമായി SBS മലയാളത്തിന്റെ ശ്രോതാക്കളോട് സംസാരിച്ചതിന് വളരെയധികം നന്ദി.
നന്ദി.
Tell us what you think. Like us on Facebook or follow us on Twitter.